إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وعلى آله وصحبه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. سهودرين علي الله سبحانه وتعالى نمي قدسي تولد അവനെ ഇബാദത്ത് ചെയ്യാനാണ്. അല്ലാഹു പറഞ്ഞത് നമുക്കറിയാമല്ലോ, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ. അല്ലാഹു പറയുകയാണ്, മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും എന്നെ ഇബാദത്ത് ചെയ്യാനല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്ന് അല്ലാഹു പറയുകയാണ്. ഇത് അല്ലാഹു നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്താനാണ്. എന്നാൽ പല ആളുകളുടെയും ജീവിതം നാം കാണുമ്പോൾ അവർ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുകയാണോ, അവർ അള്ളാഹു പറഞ്ഞതനുസരിച്ച് അവനെ മാത്രം ഇബാദത്ത് എടുത്ത് നാളെ മറ്റൊരു ലോകത്തിന് വേണ്ടി ഒരുങ്ങുകയാണോ എന്ന് നമുക്ക് സംശയം തോന്നിപ്പോകുകയാണ്. സഹോദരങ്ങൾ, ഈ ദുനിയാവ് അത് അള്ളാഹു അതുകൊണ്ട് നമ്മെ പരീക്ഷിക്കുകയാണ്. ഇതിലെ ധാരാളം അലങ്കാരങ്ങൾ നമ്മെ ദീനിൽ നിന്നും തെറ്റിച്ചു കളയുന്ന, നമ്മെ ദീനിൽ നിന്നും വ്യതിചലിപ്പിച്ചുകൊണ്ട് അങ്ങനെ നമ്മൾ പല ഫിത്നകൾ കാരണത്താൽ നമ്മൾ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആരാണോ ഈ ദുനിയാവിന്റെ നശ്വരത മനസ്സിലാക്കി, ഈ ദുനിയാവിലുള്ള കേവല സുഖങ്ങൾ അനുഭവിച്ചുകൊണ്ട് നാളെ കിട്ടാനുള്ള പാരത്രികമായിട്ടുള്ള അനശ്വരമായിട്ടുള്ള സുഖ സന്തോഷങ്ങൾ അതൊഴിവാക്കി ഈ കേവല സുഖങ്ങൾ അനുഭവിക്കുന്നത് വിഡ്ഢിത്തമാണെന്ന് മനസ്സിലാക്കി ആരാണോ ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന് കൃത്യമായ ഇബാദത്ത് ചെയ്യുന്നത് അവരാണ് യഥാർത്ഥത്തിൽ വിജയിച്ചിട്ടുള്ളവൻ. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഈ ദുനിയാവിലുള്ളത് മുഴുവൻ ശപിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ്. അവിടുന്ന് പറഞ്ഞു, അദ്ദുന്യ മൽഊന മൽഊനുൻ മാ ഫീഹ ഇല്ലാ ദിക്റുല്ലാഹി വമാ വാലാ وعالما ومتعلما. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്, ഈ ദുനിയാവിലുള്ള മുഴുവൻ കാര്യങ്ങളും ശപിക്കപ്പെട്ടിട്ടുള്ളതാണ്. മൽഊനുൻ മാ ഫീഹ, അതിലുള്ള മുഴുവൻ വസ്തുക്കളും ദുനിയാ ഒന്നടങ്കം ശപിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇല്ലാ ദിക്റുല്ലാഹി വമാ വാലാ, അല്ലാഹുവിനെ സ്മരിക്കുന്നതും അതനുബന്ധിച്ചുള്ള കാര്യങ്ങളും ഒഴികെ. وعالما ومتعلما, അതുപോലെ മതപണ്ഡിതനും അതുപോലെ ദീൻ പഠിക്കുന്ന വിദ്യാർത്ഥികളും ഒഴികെ ഈ കൂട്ടരെ ഒഴിച്ചു നിർത്തിയാൽ അള്ളാഹുവിനെ സ്മരിക്കുന്ന സദസ്സുകളും അള്ളാഹുവിനെ സ്മരിക്കുന്ന കാര്യങ്ങളും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന അമൽ സ്വാലിഹാത്തുകളും ഒഴിച്ചു നിർത്തിയാൽ, സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ദുനിയാവിലുള്ള മുഴുവൻ കാര്യങ്ങളും അതെല്ലാം ശപിക്കപ്പെട്ടിട്ടുള്ളതാണ് എന്നാണ്. ഈ ദുനിയാവ് അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളിൽ നിന്നും നമ്മെ അകറ്റുന്നതാണ്. അതിനാൽ തന്നെ ഈ ദുനിയാവ് എന്നുള്ളത് അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്നും അകറ്റപ്പെട്ടിട്ടുള്ള ഒന്നാണ് എന്ന് നാം മനസ്സിലാക്കണം. അള്ളാഹുവിലെ കടുപ്പിക്കുന്ന സാലിഹായ അമലുകളല്ലാതെ മറ്റൊന്നും തന്നെ ഈ ദുനിയാവിൽ ഖൈറായിട്ടില്ല, നന്മയായിട്ടില്ല എന്നുള്ള കാര്യം നാം ആവർത്തിച്ച് നമ്മുടെ മനസ്സിനെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. എന്നാലാണ് നമുക്കതിനനുസരിച്ച് ദുനിയാവും ആഖിറത്തും കൂട്ടിമുട്ടുമ്പോൾ ആഖിറത്തിന് വില കൊടുത്തുകൊണ്ട് ദുനിയാവിന് യാതൊരു വിലയും കാണാതെ നമുക്ക് മുന്നോട്ട് വിജയിച്ചവരുടെ മാർഗത്തിലേക്ക് കുതിക്കാൻ സാധിക്കുകയുള്ളൂ. സഹോദരങ്ങളെ, ദുനിയാവ് എന്നുള്ളത് നമുക്ക് അമലുകൾ ചെയ്യാനുള്ള ഭവനമാണ്. നമുക്ക് പ്രതിഫലം കിട്ടുന്നത് അത് നാളെ ആഖിറത്തിലാണ്. അപ്പോൾ ആരാണോ തന്റെ ശരീരത്തിന് ക്ഷീണമുണ്ടായാലും, തന്റെ ശരീരത്തിന് ക്ഷീണമുണ്ടാക്കിയാലും, നാളത്തേക്ക് വേണ്ടി, നാളത്തെ സന്തോഷത്തിന് വേണ്ടി തന്റെ ശരീരം അല്പം ക്ഷീണിച്ചാലും കുഴപ്പമില്ല എന്ന ഉദ്ദേശത്തിൽ പണിയെടുക്കുന്നത് അവനാണ് നാളെ പാരത്രികമായ ലോകത്തിൽ എന്നെന്നുമുള്ള സുഖ സന്തോഷങ്ങൾ ലഭിക്കുന്നത് അവന് മാത്രമായിരിക്കും. അല്പം പ്രയാസപ്പെടാതെ ആർക്കും തന്നെ നാളെ സുഖ സൗകര്യങ്ങളുള്ള സ്വർഗം അത് ലഭിക്കുകയില്ല. സഹോദരങ്ങളെ, നാടുനീള പരീക്ഷകൾ നടക്കുകയാണ്. പരീക്ഷകൾ നടക്കുമ്പോൾ സാധാരണ കുട്ടികളോട്, അവരോട് സ്നേഹമുള്ള മാതാപിതാക്കൾ, അതുപോലെയുള്ള അവരുടെ അധ്യാപകരൊക്കെ അവരോട് പറയാറുണ്ട്, നീ അല്പം കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ 10-ാം ക്ലാസ് അതാവട്ടെ, അല്ലെങ്കിൽ അതുപോലെയുള്ള ക്ലാസ്സുകളാവട്ടെ, നീ അല്പം കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിനക്ക് വലിയ നേട്ടമാണ് ഇനി ഉണ്ടാവാൻ പോകുന്നത്. എന്നാൽ നീ ഇത് കാര്യമായി അലസത കാണിച്ചു കഴിഞ്ഞാൽ ഇത് നിന്റെ ജീവിതം തന്നെ മാറ്റിത്തിരുത്തും. നീ നല്ല രീതിയിൽ പാസ്സായില്ല, നീ നല്ല രീതിയിൽ വിജയിച്ചില്ല എങ്കിൽ നിന്റെ ജീവിതം ആകെ വഷളായിപ്പോകും എന്നവർ ഉപദേശിക്കാറുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ഈ ഉപദേശിക്കുന്ന മാതാപിതാക്കളും അതുപോലെയുള്ള അധ്യാപകന്മാരും അതുപോലെ ഉപദേശിക്കപ്പെടുന്ന ഈ കുട്ടികളും ഇവരെല്ലാവരും അള്ളാഹുവിന്റെ മഹത്തായ ഒരു പരീക്ഷയാണ് എഴുതുന്നത് എന്ന കാര്യം മറന്നിരിക്കുകയാണ്. പലരുടെയും സംസാരത്തിൽ നിന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർ ദുനിയാവിന് വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, എന്നാൽ ആഖിറത്തിന്റെ കാര്യത്തിൽ അവർ പാടെ മറന്നുപോകുകയാണ്. സഹോദരങ്ങളെ, ദുനിയാവിലെ പരീക്ഷകളിൽ നാം തോറ്റുപോയി കഴിഞ്ഞാൽ അതിന് നമുക്ക് പരിഹാരമുണ്ട്. എന്നാൽ ഈ ആഖിറത്തിന്റെ പരീക്ഷ, അത് നമുക്ക് വിജയിച്ചാൽ സ്വർഗമാണ്, അതിൽ നിന്നും തോറ്റാൽ അത് ദുനിയാവിലെ തോൽവി പോലെ നിസ്സാരമായ ഒന്നല്ല, മറിച്ച് അത് നമുക്ക് വലിയ നഷ്ടമാണ്. ആ തോൽവിക്കുള്ള അതിനുള്ള സമ്മാനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിനുള്ള വിധി എന്ന് പറയുന്നത് അത് നരകമായിരിക്കും. അത് നമ്മൾ വളരെയധികം കരുതിയിരിക്കണം. സഹോദരങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ധാരാളം അമലുകൾ നിർബന്ധമായി നിശ്ചയിച്ചിട്ടുണ്ട്. അത് പ്രവർത്തിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രതിഫലം നൽകും. എന്നാൽ അതിൽ വീഴ്ച വരുത്തിയാൽ, അല്ലെങ്കിൽ അതിൽ അലംഭാവം നാം കാണിച്ചാൽ അവൻ നമ്മെ ശിക്ഷിക്കും. അതുപോലെ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹത്തായ റഹ്മത്തിനാൽ ഈ വാജിബായ, ഈ നിർബന്ധമായ അമലുകളിൽ നാം കുറവ് വരുത്തിയാൽ അത് പരിഹരിക്കാൻ വേണ്ടി നമുക്ക് ധാരാളം സുന്നത്തായുള്ള അമലുകൾ നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. ഈ സുന്നത്തായ അമലുകൾ ആരെങ്കിലും അതിൽ വീഴ്ച വരുത്തിയാൽ അല്ലാഹു അവനെ ശിക്ഷിക്കുന്നതല്ല, പക്ഷേ ഈ സുന്നത്തായ അമലുകൾ മുഖേന അവന് ഫർളുകളിൽ വരുന്ന കുറവുകൾ പരിഹരിക്കുകയും അതോടൊപ്പം ധാരാളം പ്രതിഫലങ്ങൾ അല്ലാഹു നമുക്ക് നൽകുകയും നമുക്ക് സ്വർഗപ്രവേശനം എളുപ്പമാക്കി തരികയും ചെയ്യും. സഹോദരങ്ങളെ, അല്ലാഹു നമുക്ക് നിർബന്ധമാക്കിയ അമലുകളിൽ ഏറ്റവും വലിയ അമൽ അത് നിസ്കാരമാണ്. ഏറ്റവും മഹത്തായ, ഏറ്റവും ശ്രേഷ്ഠതയുള്ള അമൽ അത് നിസ്കാരമാണ്. നാളെ ഖിയാമത്ത് നാളിൽ ഒരടിമയോട് ആദ്യമായി അവന്റെ അമലുകളിൽ നിന്നും ചോദിക്കപ്പെടുക അവന്റെ നിസ്കാരത്തെ കുറിച്ചായിരിക്കും. അപ്പോൾ ആരാണോ ആ നിസ്കാരം അത് കൃത്യമാക്കിയത്, ആ നിസ്കാരം കൃത്യമായി നിർവഹിക്കുകയും അതുപോലെ അതിനു പുറമെയുള്ള സുന്നത്തുകളെല്ലാം നിർവഹിച്ചുകൊണ്ട് അതിനെ സഹായിക്കുകയും ആ നിർബന്ധമായ നിസ്കാരത്തിനെ സംരക്ഷിക്കുകയും ചെയ്തത് അവരാണ് വിജയികൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അവ്വല മാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമ മിൻ അമലിഹി സലാതുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഒരടിമ നാളെ ഖിയാമത്ത് നാളിൽ അവന്റെ അമലുകളിൽ ആദ്യമായി അവനെ വിചാരണ ചെയ്യപ്പെടുക അവന്റെ നിസ്കാരത്തിന്റെ കാര്യത്തിലായിരിക്കും. ഫഇൻ സലഹത് ഫഖദ് അഫ്ലഹ വഅൻജഹ വഇൻ ഫസദത് ഫഖദ് ഖാബ വഖസിർ. ആരെങ്കിലും ആ നിസ്കാരത്തിന്റെ വിഷയത്തിലുള്ള വിചാരണയിൽ വിജയിച്ചാൽ, അതിനവന് നന്നായി കഴിഞ്ഞാൽ അവൻ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ആരെങ്കിലും അവന്റെ നിസ്കാരത്തിന്റെ വിഷയത്തിലുള്ള ചോദ്യങ്ങളിൽ അവന് പാളിപ്പോയാൽ അവൻ നഷ്ടകാരിയായി മാറും, അവനെല്ലാ നഷ്ടവും അവന് തന്നെയായിരിക്കും. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫഇൻ തഖസ മിൻ ഫരീദതിഹി ശൈഉൻ ഖാല റബ്ബു അസ്സ വജൽ ഉൻളുറു ഹൽ ലഅബ്ദി മിൻ തതഉ. ഇനി ഫർളായ കാര്യങ്ങളിൽ എന്തെങ്കിലും കുറവ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ റബ്ബായ അല്ലാഹു ഇതാ അല്ലാഹു പറയുകയാണ്, ഉൻളുറു ഹൽ ലഅബ്ദി മിൻ തതഉ, എന്റെ അടിമക്ക് സുന്നത്തായ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക എന്ന് അടിമ അല്ലാഹു മലക്കുകളോട് പറയും. ഫയുഖമ്മലു ബിഹാ മൻ തഖസ മിനൽ ഫരീള, അങ്ങനെ ആ സുന്നത്തായ അമലുകൾ ഉണ്ടെങ്കിൽ അവൻ ഫർളിൽ വന്ന വീഴ്ചകൾ അതാ അവിടെ പരിഹരിക്കപ്പെടുകയാണ്. അതിന്റെ പൂർത്തീകരണം, ഫർളിൽ വന്ന വീഴ്ചകൾക്കുള്ള പൂർത്തീകരണം ഈ സുന്നത്തായ അമലുകൾ ചെയ്തതിന്റെ ഫലമായിട്ടാണ്. ഇതുപോലെയാണ് അവന്റെ എല്ലാ അമലുകളുടെയും കാര്യം. അള്ളാഹു നമുക്ക് ഫർളായി നിശ്ചയിച്ച കാര്യങ്ങളുണ്ട്, ഫർളായി നിശ്ചയിച്ച നിസ്കാരമുണ്ട്, ഫർളായി നിശ്ചയിച്ച നോമ്പുകളുണ്ട്. എന്നാൽ ആരെങ്കിലും ഇതിൽ വീഴ്ച വരുത്തിയാൽ അള്ളാഹു അതിനുള്ള പരിഹാര മാർഗമായിട്ടാണ് സുന്നത്തായ അമലുകൾ നിശ്ചയിച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, നമ്മുടെ ഫർളുകളിൽ വീഴ്ച വന്നു കഴിഞ്ഞാൽ അതിനുള്ള പ്രതിഫലം നരകമായിരിക്കും. അതിന് അള്ളാഹു നമുക്ക് നൽകിയത് നരകമായിരിക്കും. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫർളിൽ നമ്മൾ വീഴ്ച വരുത്താതെ ഫർളിൽ വരുന്ന വീഴ്ചകൾക്ക് പരിഹാരമായി നാം സുന്നത്ത് നമസ്കാരങ്ങൾ അത് വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. സഹോദരെ, അങ്ങനെയുള്ള സുന്നത്ത് നമസ്കാരങ്ങളിൽ മഹത്തായ ഒരു നമസ്കാരമുണ്ട്. അതിൽ ധാരാളം നന്മയുണ്ട്, അത് പ്രവർത്തിക്കുന്നവന് ധാരാളം പ്രതിഫലമുണ്ട്. എന്നാൽ തന്റെ പാപങ്ങളിൽ അങ്ങേയറ്റം ഖേദിച്ചു മടങ്ങുന്ന, തൗബ ചെയ്തു മടങ്ങുന്ന ഒരാളല്ലാതെ ആ നിസ്കാരം നിലനിർത്തുകയില്ല. നമ്മുടെ റബ്ബിനെ നന്നായി ഇബാദത്ത് ചെയ്യുന്നതിൽ അങ്ങേയറ്റം അലസതയുള്ള, ധാരാളം വിനോദ വർത്തമാനമുള്ള ഈ കാലഘട്ടത്തിൽ നാം പരസ്പരം അത്തരം ഇബാദത്തുകളെ കുറിച്ച് പരസ്പരം ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ആ മഹത്തായ സുന്നത്ത് നമസ്കാരം അത് ദുഹാ നമസ്കാരമാകുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല വലിയ പ്രതിഫലം നിശ്ചയിച്ചുകൊണ്ട് അടിമക്ക് മേൽ സുന്നത്തായി നിർണയിച്ച ഒരു നമസ്കാരമാണ് ദുഹാ നമസ്കാരം. ദുഹാ സമയത്ത് നിർവഹിക്കപ്പെടുന്നത് കൊണ്ടാണ് അതിന് ദുഹാ നമസ്കാരം എന്നു പേര് വന്നിട്ടുള്ളത്. ഏതാണ് ദുഹാ സമയം? സഹോദരങ്ങളെ, രാവിലെ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ പിന്നീട് അതൊരു 10-15 മിനിറ്റ് കഴിഞ്ഞാൽ ഇതാ ദുഹാ സമയം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. പിന്നീട് അത് സൂര്യൻ നമ്മുടെ തലയ്ക്ക് നേരെ മുകളിൽ വരുന്നതിന്റെ 10 മിനിറ്റ് മുമ്പ് വരെ, അതാ ഈ സൂര്യൻ നമുക്ക് നേരെ മുകളിൽ വരുന്ന സമയം, അഥവാ നമുക്ക് നമസ്കരിക്കാൻ പാടില്ലാത്ത വിരോധിക്കപ്പെട്ട സമയം, അതിന്റെ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് വരെ സഹോദരങ്ങളെ അത് ദുഹയുടെ സമയമാണ്. അപ്പോൾ ആരെങ്കിലും ഈ നേരത്ത് നമസ്കരിച്ചു കഴിഞ്ഞാൽ അവൻ ആ നമസ്കാരത്തിന്റെ പ്രതിഫലവും ശ്രേഷ്ഠതയും ഇൻഷാ അള്ളാ അവന് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ നമസ്കാരത്തെ കുറിച്ച് നാം മനസ്സിലാക്കണം, അതിന്റെ പ്രതിഫലങ്ങളെ കുറിച്ച് നാം മനസ്സിലാക്കണം, അതുകൊണ്ട് നമുക്കുണ്ടാകുന്ന നേട്ടങ്ങളെ കുറിച്ച് നാം പഠിക്കണം. അതാണ് ഇൻഷാ അള്ളാ ഇന്നത്തെ ഖുതുബയിലൂടെ നാം ഉദ്ദേശിക്കുന്നത്. സഹോദരങ്ങളെ, ദുഹാ നമസ്കാരത്തിന് പ്രധാനമായും രണ്ട് സമയങ്ങളാണുള്ളത്. ആ നമസ്കാരം ഇത്രയും സമയമുണ്ടെങ്കിലും അതിന് ഏറ്റവും ശ്രേഷ്ഠമായ രണ്ട് സമയങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ സമയം, ഒരാൾ ജമാഅത്തായി സുബഹി നമസ്കരിക്കുകയും പിന്നീട് അവൻ സൂര്യൻ ഉദിക്കുന്നത് വരെ അവിടെ ഇരിക്കുകയും ശേഷം ഒരു 10-15 മിനിറ്റ് വരെ കാത്തിരിക്കുകയും ചെയ്ത് അവൻ അവിടെ നിന്ന് നമസ്കരിക്കുകയാണെങ്കിൽ, സഹോദരങ്ങളെ, അള്ളാഹുവിൽ നിന്ന് മഹത്തായ പ്രതിഫലമാണ് അവൻ അവിടെ കാത്തിരിക്കുന്നത്. അള്ളാഹുവിൽ നിന്ന് മഹത്തായ പ്രതിഫലമാണ് അവൻ അങ്ങനെ കിട്ടാനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സല്ലൽ ഗദാത ഫീ ജമാഅ സുമ്മ ഖഅദ യദ്കുറുല്ലാഹ ഹത്താ തത്ലുഉ ശംസ് ثم صلى ركعتين كانت له كأجر حج وعمرة تامة 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 صلى الله عليه وسلم പറയുകയാണ്, മൻ സല്ല الغദാത في جماعة, ആരെങ്കിലും സുബ്ഹി നമസ്കാരം ജമാഅത്തായി നമസ്കരിച്ചു, ثم قعد يذكر الله حتى تطلع الشمس, ശേഷം സൂര്യൻ ഉദിച്ചൽപ്പം പൊങ്ങുന്നത് വരെ അവൻ അവിടെ ഇരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹുവിനെ ദിക്ര ചെയ്തുകൊണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന രാവിലെ പ്രത്യേകം ചൊല്ലേണ്ട ഒരുപാട് ദിക്റുകളുണ്ട്, അതല്ലാത്ത ദിക്റുകളെല്ലാം കൊണ്ട് അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് അവൻ അങ്ങനെ പള്ളിയിൽ ഇരിക്കുകയാണെങ്കിൽ, സുമ്മാ സല്ലാ റകഅത്തൈനി, ശേഷം സൂര്യൻ അല്പം പൊങ്ങി ഉദിച്ചു കഴിഞ്ഞ് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് അങ്ങനെ അവൻ രണ്ട് റക്അത്ത് നമസ്കരിക്കുകയാണെങ്കിൽ, കാനത് ലഹു കഅജ്രി ഹജ്ജത്തിൻ വഉംറ, അവനൊരു ഹജ്ജും ഉംറയും ചെയ്ത കൂലിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് പറയുകയാണ്, താമ്മതൻ താമ്മതൻ താമ്മ, നിങ്ങൾ അത്ഭുതപ്പെടേണ്ട, പൂർണ്ണമായി ആ ഹജ്ജിന്റെയും ഉംറയുടെയും പ്രതിഫലം ഇതാ. സഹോദരങ്ങളെ, കുറച്ചു സമയം നമ്മൾ സുബഹി നമസ്കാരത്തിനു വേണ്ടി ജമാഅത്തായി എത്തുന്നു, ശേഷം ഒരു മണിക്കൂറും ഇല്ല അത്രയും നമ്മൾ അവിടെ ഇരിക്കുകയാണെങ്കിൽ ഇതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്, വലിയ പ്രതിഫലമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം അത് പ്രവർത്തിക്കാൻ, അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുവാൻ നാം ശ്രമിക്കണം. എന്നാൽ നാം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഹജ്ജിന്റെയും ഉംറയുടെയും പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും തന്നെ നമ്മുടെ വാജിബായ ഹജ്ജും ഉംറയും അതുകൊണ്ട് വീഴപ്പെടുകയില്ല. അഥവാ ഒരാൾക്ക് ഹജ്ജും ഉംറയും ചെയ്യാൻ നിർബന്ധമായ സമ്പത്തും അതിനുള്ള കഴിവും ഉണ്ടായിക്കഴിഞ്ഞാൽ അതവൻ നിർബന്ധമായി തന്നെ അവൻ മക്കയിൽ പോയി ഹജ്ജും ഉംറയും നിർവഹിക്കേണ്ടതാണ്. അതിനൊരിക്കലും ഇത് പകരമാകുകയില്ല. മറിച്ച് ഇതുപോലെയുള്ള ഹദീസുകളിൽ വരുന്ന വിഷയങ്ങളിൽ പണ്ഡിതന്മാർ പറയുന്നത് അത് അവന്റെ സവാബ്, അവന്റെ പ്രതിഫലത്തിലാണ് അവൻ ഇത് കിട്ടുക. ഒരു ഉംറയും ഹജ്ജും ചെയ്താൽ എന്ത് പ്രതിഫലമാണോ ലഭിക്കുക, ആ പ്രതിഫലമാണ് ഇവന് ലഭിക്കുക. എന്നാൽ നിർബന്ധമായി അവൻ ചെയ്യേണ്ടത് അത് അവന്റെ ശരീരത്തോടുകൂടി മക്കയിൽ പോയി ചെയ്യുക തന്നെ വേണം എന്നുള്ളതാണ്. എന്നാൽ ഇനി ഒരാൾക്ക് ഈ സമയത്ത് ഇത്രയും സമയം മസ്ജിദിലിരിക്കാൻ സാധിക്കുന്നില്ല, അവന്റെ ദീനിലോ അല്ലെങ്കിൽ ദുനിയാവിലോ മറ്റ് ആവശ്യങ്ങൾ അവനുണ്ട് എങ്കിൽ, സഹോദരങ്ങളെ, അങ്ങനെയുള്ള ആളുകൾക്ക് ദുഹാ നമസ്കരിക്കാനുള്ള രണ്ടാമത്തെ സമയം, ശ്രേഷ്ഠമായിട്ടുള്ള സമയം എന്നുള്ളത് അത് അതിന്റെ അവസാനത്തെ സമയമാണ്. അഥവാ സൂര്യൻ നമ്മുടെ തലക്ക് നേരം മുകളിലാകുന്നതിന്റെ അല്പം സമയം മുൻപ് വരെ അവൻ ആ ദുഹാ നമസ്കരിക്കുകയാണെങ്കിൽ അതാണ് അവൻ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് പറഞ്ഞിട്ടുണ്ട്. സെയ്ദ് ബിൻ അർക്കം ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, ഖറജ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ അഹ്ലി ഖുബ വഹും യുസല്ലൂൻ ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം സലാത്തുൽ അവാബീൻ ഇദാ റമിദത്തിൽ ഫിസാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ശനിയാഴ്ച ദിവസങ്ങളിൽ ഖുബ മസ്ജിദിലേക്ക് പോകുന്ന ഒരു പതിവുണ്ട്. ശനിയാഴ്ച ദിവസങ്ങളിൽ അവിടുന്ന് ഖുബ മസ്ജിദിലേക്ക് അവിടുന്ന് നടന്നുകൊണ്ടോ അല്ലെങ്കിൽ വാഹനപ്പുറത്തോ കയറി അവിടുന്ന് ഖുബ മസ്ജിദിലേക്ക് പോകും. സഹോദരങ്ങളെ, മദീനയിൽ പോകുന്ന ആളുകൾക്ക് അത് സുന്നത്തായ കാര്യമാണ്. മസ്ജിദ് നബവിയിൽ ലക്ഷ്യം വെച്ച് മദീനയിൽ എത്തിയ ആളുകൾക്ക് പിന്നീട് അവിടെ ഉള്ള ഒരു സുന്നത്താണ് ഖുബ മസ്ജിദിൽ പോയി വീട്ടിൽ നിന്നും വുളു എടുത്തുകൊണ്ട് ഖുബ മസ്ജിദിൽ പോയി രണ്ട് റക്കാത്ത് നമസ്കരിച്ചാൽ അതൊരു ഉംറയുടെ കൂലി അവനുണ്ടായിരിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെയുള്ള നമസ്കാരം നിസ്കരിക്കാനായി എല്ലാ ശനിയാഴ്ചകളിൽ പോകാറുണ്ടായിരുന്നു എന്ന് കാണാം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുബ മസ്ജിദിലേക്ക് പോകുമ്പോൾ അവിടുന്ന് കാണുന്നത് അഹ്ലു ഖുബ വഹും യുസല്ലൂൻ, അതാ ഖുബയിലുള്ള ആളുകൾ, ആ നാട്ടിലുള്ള ആളുകൾ അവർ നമസ്കരിക്കുന്നതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സലാത്തുൽ ഔവാബീൻ, ഇതാണ് സലാത്തുൽ ഔവാബീൻ, പാവങ്ങളിൽ നിന്നും ഖേദിച്ചു മടങ്ങിയ ഔവാബീങ്ങളുടെ നമസ്കാരമാണ് ഇത്. ഇദാ റമളത്തുൽ ഫിസാൽ, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ സമയം പറയുകയാണ്. അഥവാ പാൽ കുടിക്കുന്ന ചെറിയ ഒട്ടകങ്ങൾ അതിന് ചൂടേറ്റുകൊണ്ട് അത് എണീറ്റ് നിൽക്കുന്ന സമയമുണ്ട്, അതായത് നല്ല ചൂടുള്ള സമയം, അതായത് ദുഹയുടെ അവസാന സമയം. ഈ സമയത്ത് നിസ്കരിക്കുന്നത് അത് വളരെയധികം പ്രതിഫലമുണ്ട് എന്ന് അവിടുന്ന് പഠിപ്പിക്കുകയാണ്. അപ്പോൾ സഹോദരങ്ങളെ, ദുഹയുടെ ആദ്യത്തെ സമയത്ത് നാം നേരത്തെ പറഞ്ഞ ആ സമയത്ത് നമസ്കരിക്കാൻ സാധിക്കാത്ത ആളുകൾക്ക് പിന്നീട് ശ്രേഷ്ഠമായിട്ടുള്ള സമയം അത് ഈ അവസാന സമയമാണ് എന്ന് ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്. ഇനി ദുഹാ നമസ്കാരത്തിന്റെ റക്കായത്തുകൾ എത്രയാണ് എന്നതിനെ കുറിച്ച് നാം പഠിക്കേണ്ടതുണ്ട്. ദുഹാ നമസ്കാരത്തിന്റെ റക്കായത്തുകളുടെ എണ്ണം ഏറ്റവും കുറഞ്ഞത് രണ്ട് റക്കായത്താണ്. പിന്നീട് നാലും ആറും എട്ടും അതിൽ കൂടുതലുമല്ല നമസ്കരിച്ചതായി നമുക്ക് ഹദീസുകളിൽ നിന്നും കാണാൻ സാധിക്കും. ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുഹാ നമസ്കാരം നമുക്ക് വിവരിച്ചു തരികയാണ്. അവിടുന്ന് പറഞ്ഞു, കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി ദുഹാ അർബഅൻ ويزيد ما شاء الله നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുഹാ നമസ്കാരം നാലാണ് നമസ്കരിച്ചിരുന്നത്. പിന്നീട് വയസീദ് മാഷാ അള്ളാഹ്, അള്ളാഹു ഉദ്ദേശിക്കുന്നത്ര അവിടുന്ന് വർദ്ധിപ്പിക്കുകയും ചെയ്യും എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ നമുക്ക് പറഞ്ഞു തരികയാണ്. അതുപോലെ തന്നെ അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, കാന യുസല്ലി ദുഹാ സിത്ത റകഅത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുഹാ ആറ് റക്അത്ത് നമസ്കരിക്കാറുണ്ടായിരുന്നു എന്ന് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ സഹാബി വനിതയായ ഉമ്മു ഹാനി റളിയല്ലാഹു അൻഹ അവർ പറയുകയാണ്, മക്കം ഫത്ഹിന്റെ ദിവസത്തിൽ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് പോകുകയുണ്ടായി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നമസ്കരിക്കുകയായിരുന്നു. അവിടുന്ന് എട്ട് റക്അത്താണ് നമസ്കരിച്ചിരുന്നത് എന്ന് ഉമ്മു ഹാനി റളിയല്ലാഹു അൻഹ നമ്മെ പഠിപ്പിക്കുകയാണ്. ശേഷം അവർ പറഞ്ഞു, ഇത് ദുഹാ നമസ്കാരത്തിൽ പെട്ടതാണ് എന്ന് തന്നെ ആ സഹാബി വനിത നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് സഹോദര, നീ ഈ അമല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അള്ളാഹു അതിന് നിനക്ക് തൗഫീഖ് നൽകുന്നുണ്ടെങ്കിൽ, ഇതാ നിനക്ക് രണ്ട് റക്അത്തോ അല്ലെങ്കിൽ നാല് റക്അത്തോ അല്ലെങ്കിൽ ആറ് റക്അത്തോ അല്ലെങ്കിൽ എട്ട് റക്അത്തോ അല്ലെങ്കിൽ പണ്ഡിതന്മാരിൽ അധിക ആളുകളും പറഞ്ഞതുപോലെ എണ്ണമില്ലാത്ത ഈ രണ്ട് റക്അത്തുകൾ സലാം വീട്ടിക്കൊണ്ട് നിനക്ക് നമസ്കരിക്കാവുന്നതാണ്. അതിൽ ധാരാളം പ്രതിഫലമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകട്ടെ. സഹോദരങ്ങളെ, ദുഹാ നമസ്കാരം എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസീയത്തിൽപ്പെട്ട കാര്യമാണ്. വസീയത്ത് എന്ന് പറഞ്ഞാൽ സാധാരണ ഉപദേശമല്ല, മറിച്ച് മലയാളത്തിൽ നമുക്ക് ബലവത്തായ ഉപദേശമാണ് വസീയത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ സഹാബികൾക്ക് പല വസീയത്തും കൊടുത്തതായി കാണാം. നാം ആ ഹദീസുകൾ പഠിച്ചു നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അതെല്ലാം തന്നെ ചെറിയ വാക്കുകളിൽ അങ്ങേയറ്റം പ്രതിഫലം കിട്ടുന്ന ഒരുപാട് അമലുകളാണ് അവിടുന്ന് അറിയിച്ചിട്ടുള്ളത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത പ്രധാനപ്പെട്ട മൂന്ന് വസിയത്തിൽ ഒരു വസിയത്താണ് ഈ ദുഹാ നമസ്കാരം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഔസാനി ഖലീലി ബിതലാസിൻ ലാ അദഅഹുന്ന ഹത്താ അമൂത്ത് സൗമി തലാസതി അയ്യാമി മിൻ കുല്ലി ശഹർ വസലാത്തു ദുഹാ വനൗമിൻ അലാ വിത്ർ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഔസാനി ഖലീലി ബിതലാസ്, എന്റെ ഖലീലായ എന്റെ സുഹൃത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എനിക്ക് മൂന്ന് ബലവത്തായ ഉപദേശം നൽകിയിരിക്കുന്നു. ലാ അദഅഹുന്ന ഹത്താ അമൂത്ത്, ഞാൻ മരിക്കുന്നതുവരെ അത് ഉപേക്ഷിക്കുകയില്ല. അത്രയും വലിയ വസിയത്താണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, സൗമി തലാസത്തി അയ്യാമിൻ മിൻ കുല്ലി ശഹർ, ഓരോ മാസവും മൂന്ന് സുന്നത്തായ നോമ്പുകൾ, വസലാത്തുൽ ദുഹാ, ഈ ദുഹാ നമസ്കാരം അത് നമസ്കരിക്കാൻ, വനൗമിൻ അലാ വിത്ർ, അതുപോലെ വിത്ർ ഉറങ്ങുന്നതിന് മുമ്പ് വിത്ർ നമസ്കരിക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എനിക്ക് വസിയത്ത് നൽകിയതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു സഹാബിയായ അബുദർദ റളിയല്ലാഹു അൻഹും ഈ ഹദീസ് മറ്റൊരു രീതിയിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവിടുന്ന് പറഞ്ഞു, ഔസാനി ഹബീബി ബിസലാ, എന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എനിക്കും മൂന്ന് വസിയത്തുകൾ നൽകിയിട്ടുണ്ട്, ബലവത്തായ ഉപദേശം നൽകിയിട്ടുണ്ട്. ലൻ അദഅഹുന്ന മാഇഷ്, ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഞാൻ അത് ഉപേക്ഷിക്കുകയില്ല. ബിസിയാമി തലാസതി അയ്യാമിൻ കുല്ലി ശഹർ, മാസത്തിൽ മൂന്ന് സുന്നത്തായ നോമ്പുകൾ, വസലാത്തു ദുഹ, അതുപോലെ ദുഹാ നമസ്കാരം. വബി അല്ലാ അനാമ ഹത്താ ഉത്ർ, ഉറങ്ങുന്നതിന് മുമ്പ് വിത്രാക്കാതെ നീ ഉറങ്ങരുതെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വസിയത്ത് നൽകിയിട്ടുണ്ടെന്ന് അബുദർദ റളിയല്ലാഹു അൻഹും നമുക്ക് പറഞ്ഞു നൽകുകയാണ്. അപ്പോൾ സഹോദരങ്ങളെ, വലിയ പ്രതിഫലമുള്ള നിസ്കാരമാണ്. നിനക്ക് ധാരാളം സദഖ കൊടുക്കുന്നതിനുള്ള പ്രതിഫലം കിട്ടണോ, അതിനുള്ള പകരമാണ് സഹോദരങ്ങളെ സലാത്തു ദുഹ അഥവാ ദുഹാ നമസ്കാരം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ശരീരത്തിലും നമ്മുടെ ആരോഗ്യത്തിലുമെല്ലാം ധാരാളം ആഫിയത്ത് നമുക്ക് നൽകിയിട്ടുണ്ട്. ആ ആഫിയത്ത് നൽകിയതിനെല്ലാമുള്ള അതിനുള്ള ശുക്ർ കാണിക്കലും ദുഹാ നമസ്കാരത്തിലുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അവിടുന്ന് പറഞ്ഞു, ഓരോ ദിവസവും നിങ്ങൾ പ്രഭാതത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിലെ ഓരോ പേശികൾക്കും സദക്ക കൊടുക്കൽ അത് ബാധ്യതയായിട്ടുണ്ട്. ഫകുല്ലു തസ്ബീഹത്തിൻ സദക്ക, നിങ്ങൾ ചൊല്ലുന്ന ഓരോ തസ്ബീഹ് സുബ്ഹാനല്ലാഹ് അത് സദക്കയാണ്. വകുല്ലു തഹ്മീദത്തിൻ സദക്ക, നിങ്ങൾ ചൊല്ലുന്ന ഓരോ അൽഹംദുലില്ലാഹും സദക്കയാണ്. വകുല്ലു തഹ്ലീലത്തിൻ സദക്ക, നിങ്ങൾ ചൊല്ലുന്ന ഓരോ ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് സദക്കയാണ്. വകുല്ലു തക്ബീറത്തിൻ സദക്ക, നിങ്ങൾ ചൊല്ലുന്ന ഓരോ അല്ലാഹു അക്ബർ അതും സദക്കയാണ്. വഅംറും ബിൽ മഅറൂഫി സദക്ക, നന്മ കൽപ്പിക്കുന്നത് അത് സദക്കയാണ്. വനഹ്യുൻ അനിൽ മുൻകരി സദക്ക, തിന്മ വിരോധിക്കുന്നത് അത് സദക്കയാണ്. വയുജ്സിഉ മിൻ ദാലിക റകഅതാനി യർകഅഹുമാ മിനൽ ദുഅ മിനൽ ദുഹ, ഈ പറഞ്ഞ മുഴുവൻ കാര്യങ്ങൾക്കും പകരമായി ദുഹാ സമയത്ത് നീ രണ്ട് റക്അത്ത് നമസ്കരിച്ചു കഴിഞ്ഞാൽ സഹോദരങ്ങളെ അതിനെല്ലാം പകരമാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരികയാണ്. നീ ധാരാളം സദഖ കൊടുക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ട്, നിനക്ക് സമ്പത്തില്ല, ഇതാ അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് നിശ്ചയിച്ചു തന്നിരിക്കുന്നു, കേവലം രണ്ട് റക്അത്ത് നമസ്കരിച്ചു കഴിഞ്ഞാൽ ധാരാളം സദഖ കൊടുത്ത ആളുകളുടെ കൂട്ടത്തിൽ നിനക്ക് പ്രവേശിക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഈ ഹദീസ് പറയുകയാണ്. മറ്റൊരു റിവായത്തിൽ കാണാം, ഫിൽ ഇൻസാനി സലാസു യഅതിം വസിത്തൂന മഫ്സല, മനുഷ്യന്റെ ശരീരത്തിൽ 360 പേശികളുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഫഅലൈഹി അൻ യതസദ്ദഖ അൻ കുല്ലി മഫ്സലിൻ ബിസദഖ, ആ ശരീരത്തിലെ 360 പേശികൾക്കും ഓരോ സദക്ക, ഓരോ പേശിക്ക് ഓരോ സദക്ക, അഥവാ 360 സദക്ക കൊടുക്കൽ ബാധ്യതയായിട്ടുണ്ട് എന്ന് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ സഹാബികൾ ചോദിച്ചു, ഖാലു വമൻ യുതീഖു ദാലിക യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലെ, ദിവസവും 360 സദഖ കൊടുക്കുക എന്നുള്ളത് ആർക്കാണ് സാധിക്കുക അള്ളാഹുവിന്റെ റസൂലെ എന്ന് സഹാബത്ത് ചോദിക്കുകയുണ്ടായി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അന്നഹാഅതു ഫിൽ മസ്ജിദി തദ്ഫിനുഹ വശ്ശൈഉ തുനഹീഹി അനി ത്വരീഖ് ഫഇൻ ലം തജിദ് ഫറകഅത ദുഹ തുജ്സിയുക്, നീ മസ്ജിദിൽ കാണുന്ന കഫം പോലെയുള്ള എന്തെങ്കിലും മോശമായ വസ്തു അത് നീ കുഴിച്ചിടുകയാണെങ്കിൽ, പണ്ടുകാലത്ത് മണ്ണായിരുന്നല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മസ്ജിദിൽ നീ കാണുന്ന അറപ്പുളവ് ആക്കുന്ന കഫം പോലെയുള്ള എന്തെങ്കിലും കാര്യം അത് നീ അങ്ങനെ ഒഴിവാക്കി കളയുകയാണെങ്കിൽ, അല്ലെങ്കിൽ വഴിയിൽ നീ കാണുന്ന തടസ്സം അത് നീ ഒഴിവാക്കി മാറ്റി നിർത്തുകയാണെങ്കിൽ അത് ഇതിന് പകരമാണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഫഇല്ലം തജിദു, നീ ഈ രണ്ട് കാര്യങ്ങളും നീ കാണുന്നില്ല, നീ വരുന്ന വഴിയിൽ തടസ്സം കാണുന്നില്ല, മസ്ജിദ് വളരെ ശുദ്ധിയാണ്, അവിടെ ഇത്തരം മോശമായ ഒന്നും കാണുന്നില്ല, ഫറകഅത ദുഹാ തുജ്സിയുക്, നീ രണ്ട് റക്അത്ത് നിസ്കരിക്കുക, ദുഹാ നമസ്കരിക്കുകയാണെങ്കിൽ ഇതാ നിനക്ക് അതിന് പകരമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരികയാണ്. അഥവാ 360 പേശികൾക്ക് ഓരോ പേശിക്കുമുള്ള സദഖ കൊടുക്കാൻ 360 സദഖക്കുള്ള കൂലി സഹോദരങ്ങളെ കേവലം 2 റക്അത്ത് നമസ്കരിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ലഭിക്കുന്നതാണ് ഇൻഷാ അല്ലാഹ്. അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ദുഹാ നമസ്കാരം എന്നുള്ളത് പാപങ്ങൾ സംഭവിച്ചു വന്ന, ധാരാളം പാപം സംഭവിച്ചു വന്ന ആളുകൾക്ക് അവർക്ക് അള്ളാഹുവിനോട് ഖേദിച്ച് മടങ്ങാനുള്ള നിസ്കാരമാണ്. നബിസല്ലല്ലാഹു അലൈഹി വസല്ലം ഈ നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അതാണ്. അവിടുന്ന് പറഞ്ഞു, ലാ യുഹാഫു അലാ സ്വലാത്തു ദുഹാ ഇല്ലാ അവ്വാബ് വഹിയ സ്വലാത്തുൽ അവ്വാബീൻ. തന്റെ പാപങ്ങളിൽ നിന്നും ധാരാളമായി ഖേദിച്ച് മടങ്ങുന്നവനല്ലാതെ ഈ നമസ്കാരം നിലനിർത്തുകയില്ല. ഇത് പാപങ്ങളിൽ നിന്നും ഖേദിച്ച് മടങ്ങുന്ന അവ്വാബീങ്ങളുടെ നമസ്കാരമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് പാപങ്ങൾ സംഭവിച്ച ആളുകൾ, അവർക്ക് മാത്രമാണ്, ആളുകളെല്ലാം അവരുടെ ജോലി തിരക്കുകളും മറ്റും കാരണങ്ങളുമായി പകൽ മുഴുവൻ കഴിയുമ്പോൾ അതിൽ നിന്നും ഒരു 2 റക്അത്ത് നമസ്കരിക്കാൻ വേണ്ടി മാറിയിരിക്കുക. പാപങ്ങളിൽ നിന്നും ഖേദിച്ച് മടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് മാത്രമായിരിക്കും. അങ്ങനെയുള്ള ആളുകൾക്ക് ഇതാ 2 റക്അത്ത് നമസ്കരിക്കുകയാണെങ്കിൽ അവർക്കതിൽ വലിയ ഖൈറുകളുണ്ട് എന്ന് മനസ്സിലാക്കി തരികയാണ്. ഇതോടൊപ്പം നാം മനസ്സിലാക്കേണ്ട സഹോദരങ്ങളെ, സലാത്തുൽ അവ്വാബീൻ എന്ന് പറഞ്ഞ് മറ്റൊരു നമസ്കാരമില്ല. ആ നമസ്കാരം തന്നെയാണ് ദുഹാ നമസ്കാരം. അതുപോലെ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞതിൽ ശരിയായ അഭിപ്രായം, സലാത്തുൽ ദുഹയുടെ ആദ്യത്തെ സമയത്തുള്ള നമസ്കാരമാണ് സലാത്തുൽ ഇഷ്റാഖ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള നാം ആദ്യം പറഞ്ഞിട്ടുള്ള നമസ്കാരം. അതല്ലാതെ മറ്റൊരു നമസ്കാരം ഇഷ്റാഖ് എന്ന് പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ അവ്വാബീൻ എന്ന് പറഞ്ഞുകൊണ്ടോ മറ്റ് നമസ്കാരം ഇല്ല എന്നുള്ളതാണ് ശരിയായ അഭിപ്രായമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സഹോദരങ്ങളെ, നമ്മൾ സലഫുകളായ ആളുകൾ, സഹാബികൾ ഈ സലാത്തുൽ ദുഹ നമസ്കരിക്കുന്നതിൽ അങ്ങേയറ്റം ശ്രദ്ധ പുലർത്തിയ ആളുകളായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ ഈ നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ നാം മനസ്സിലാക്കിയാൽ അത്ഭുതപ്പെട്ടു പോകും. ആയിഷ റളിയല്ലാഹു അൻഹിനെ തൊട്ട് പറയുകയാണ്, കാനത്തു തുസല്ലി ദുഹ തമാനി റകഅത്ത്. ആയിഷ റളിയല്ലാഹു അൻഹ സലാത്തുൽ ദുഹ നമസ്കാരം 8 റക്അത്തുകൾ നമസ്കരിക്കുമായിരുന്നു. സുമ്മ തഖൂൽ, പിന്നീട് അവർ പറയും, ലൗ നുശ്റലി അബവായ് മാ തറക്തുഹുന്ന, എന്റെ മരിച്ചുപോയ മാതാപിതാക്കളെ തിരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാലും ഞാൻ ഇത് ഉപേക്ഷിക്കുകയില്ല. അഥവാ മരിച്ചുപോയ ആളുകൾ, എന്റെ ഉപ്പയും ഉമ്മയും തിരിച്ചു വന്ന് എനിക്ക് അങ്ങനെ ധാരാളം അതിനുള്ള തിരക്കുകൾ ഉണ്ടായാലും ഈ നമസ്കാരം അത് ഞാൻ ഒഴിവാക്കുകയില്ല. അതിന്റെ പ്രാധാന്യം നമ്മെ പഠിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹ നമുക്ക് പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അതുപോലെ തന്നെ അബുദർദ റളിയല്ലാഹു അൻഹു, നേരത്തെ ആ വസിയത്ത് കിട്ടിയ അബുദർദ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, കാന യുസല്ലു ദുഹ വയുത്തീലുഹ, അവിടുന്ന് ദുഹ നമസ്കരിക്കുകയും അങ്ങനെ ദീർഘമായി നമസ്കരിക്കുകയും ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദര, നീ പാപങ്ങളിൽ നിന്ന് ഖേദിച്ച് മടങ്ങാൻ ആഗ്രഹിക്കുന്നു, അതുപോലെ നിന്റെ വാജിബുകളായ കാര്യങ്ങളിൽ, വാജിബുകളായ നിന്റെ നമസ്കാരങ്ങളിൽ കുറവ് വന്നതിനെ നീ പരിഹരിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സഹോദര, ഇതിന് ഈ അമലുകൾ ഈ ദുഹാ നമസ്കാരം നീ പതിവാക്കുക. നിന്റെ കുടുംബത്തിലും നിന്റെ സഹോദരങ്ങൾക്കും നീ പറഞ്ഞു കൊടുക്കുക. അതിൽ വലിയ ഖൈറുകളുണ്ട്. അമലുകൾ ചെയ്യാനുള്ള തൗഫീഖ് നൽകുന്നവൻ അല്ലാഹു ആണ്. വഹാദാ വല്ലാഹു തആല ആലം ബിസ്സവാബ്. വസല്ലല്ലാഹു അലാ നബീനാ വസല്ലം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദഹു വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സഹോദരങ്ങളെ, നമ്മുടെ വാജിബായ നമസ്കാരങ്ങളിൽ വരുന്ന കുറവുകൾ പരിഹരിക്കാനായുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ ധാരാളമുണ്ട്. അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ഒരു നമസ്കാരമാണ് സ്വലാത്തു ദുഹ നാം മനസ്സിലാക്കിയിട്ടുള്ളത്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട സുന്നത്ത് നമസ്കാരമാണ് സഹോദരങ്ങളെ, സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് നമസ്കാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെയധികം പ്രാധാന്യത്തോടു കൂടിയാണ് ഈ 2 റക്അത്ത് നമസ്കരിച്ചിരുന്നത്. അത് നിർബന്ധ നമസ്കാരത്തിൽ എണ്ണിയിട്ടില്ല എങ്കിലും അവിടുന്ന് യാത്രയിൽ മറ്റു സുന്നത്ത് നമസ്കാരങ്ങൾ ഒഴിവാക്കിയാൽ പോലും അവിടുന്ന് ഈ 2 റക്അത്ത് നമസ്കാരങ്ങൾ അത് ഒഴിവാക്കിയിരുന്നില്ല എന്നതായി കാണാൻ സാധിക്കും. നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹ നമുക്ക് പറഞ്ഞു തരികയാണ്, لم يكن النبي صلى الله عليه وسلم من النوافل اشد منه تعاهدا على ركعتي الفجر. സുബ്ഹിന്റെ മുമ്പുള്ള 2 റക്അത്തുകൾ അതുപോലെ മറ്റു സുന്നത്ത് നമസ്കാരങ്ങൾ ഒന്നും അതുപോലെ പ്രാധാന്യം നൽകിയതായി ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിരുന്നില്ല എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു തരികയാണ്. അതുപോലെ സഹോദരങ്ങളെ, ഈ 2 റക്അത്ത് നമസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് അത് നിനക്ക് ദുനിയാവിലുള്ള മുഴുവൻ ഖൈറുകൾ ലഭിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ളതാണ്. ഈ ദുനിയാവിലുള്ള മുഴുവൻ കാര്യങ്ങൾ, ഈ ദുനിയാവ് ഉണ്ടായത് തൊട്ട് ഇന്നുവരെയുള്ള മുഴുവൻ ഖൈറുകൾ അതിന്റെ ഖജനാവുകൾ നീ ആലോചിച്ചു നോക്കുക. അതിനേക്കാളേറെ ശ്രേഷ്ഠമായിട്ടുള്ളതാണ് സുബഹിക്ക് മുമ്പ് നീ നിസ്കരിക്കുന്ന രണ്ട് റക്കായത്ത് നമസ്കാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, റക്കായത്ത് അൽ ഫജ്രി ഖൈറു മിന ദുനിയാ വമാ ഫീഹാ. സുബഹിയുടെ രണ്ട് റക്കായത്ത് നമസ്കാരം അത് ദുനിയാവിലുള്ളതും ദുനിയാവിലുള്ളതിനേക്കാളും വലിയ ഖൈറായിട്ടുള്ളതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരികയാണ്. അപ്പോൾ സഹോദരങ്ങളെ, രാവിലെ സുബഹിന്റെ രണ്ട് റക്കായത്ത് സുന്നത്ത് സ്ഥിരമായി നമസ്കരിക്കുന്ന ഒരാളും അതുപോലെ അത് നമസ്കരിക്കാത്ത ഒരാളും തമ്മിൽ അവർക്ക് പ്രതിഫലത്തിൽ എത്ര വലിയ വ്യത്യാസമുണ്ടാകും. ഓരോ രണ്ട് റക്കാത്ത് നമസ്കരിക്കുന്ന ഒരാൾക്ക് ഇത്രയും വലിയ ദുനിയാവിലുള്ള മുഴുവൻ കാര്യത്തെക്കാളും വലിയ ഖൈറായ കാര്യങ്ങളാണ് അവൻ നേടിയെടുക്കുന്നത്. അത് നാം ഒരിക്കലും പാഴാക്കിക്കൂടാ. നമുക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സഹോദരങ്ങളെ ധാരാളം അമലുകൾ ആവശ്യമുണ്ട്. നമ്മളാണെങ്കിൽ വളരെ കുറവ് വരുത്തുന്ന ആളുകളാണ്. അതുകൊണ്ട് അള്ളാഹു നമുക്ക് നിശ്ചയിച്ചു തന്ന, അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അവൻ നിശ്ചയിച്ചു തന്ന ചെറിയ അമലുകൾ ചെയ്യുക, ധാരാളം പ്രതിഫലങ്ങൾ നേടിയെടുക്കുക. അങ്ങനെയുള്ള എല്ലാ അമലുകളും നാം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതുണ്ട്. ഇനി സുന്നത്ത് നമസ്കാരത്തിൽ, സുബഹിക്കുമ്പോഴുള്ള ഈ സുന്നത്ത് നമസ്കാരത്തിൽ നാം ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് വളരെ ലഘുവാക്കിയായിരുന്നു നമസ്കരിച്ചിരുന്നത്. അവിടുന്ന് ധാരാളം ദീർഘിപ്പിക്കുമായിരുന്നില്ല. എത്രത്തോളം എന്നാൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബഹിക്കു മുമ്പുള്ള ഈ രണ്ട് റക്കായത്ത് നമസ്കാരം നമസ്കരിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് ഫാത്തിഹ തന്നെ പൂർണ്ണമായി ഓതിയോ എന്ന് തോന്നിപ്പോകുമാറാണ് നമസ്കരിച്ചിട്ടുള്ളത്. അഥവാ സാധാരണ ദീർഘമായി നമസ്കരിക്കുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബഹിക്കു മുമ്പുള്ള രണ്ട് റക്കായത്ത് അങ്ങനെ ദീർഘമായി നമസ്കരിക്കാറില്ല. അതിന്റെ അർത്ഥം അതിന്റെ നിർബന്ധമായ വാജിബായ കാര്യങ്ങൾ ഫാത്തിഹ ഓതാതെ അല്ലെങ്കിൽ അങ്ങനെയുള്ള റുക്കുവൊക്കെ കൃത്യമായി ചെയ്യാതെ നമസ്കരിക്കാമെന്നല്ല, മറിച്ച് അതെല്ലാം കൃത്യമായി, വാജിബുകളെല്ലാം കൃത്യമായി ചെയ്തുകൊണ്ട് നമ്മൾ നമസ്കരിക്കണം. വളരെ ലഘുവാക്കിക്കൊണ്ട് നമസ്കരിക്കണം. വലിയ വലിയ സൂറത്തുകൾ ഓതേണ്ടതില്ല. ആ നമസ്കാരത്തിൽ ഓതേണ്ട സൂറത്തുകളെ കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ ഈ ഒന്നാമത്തെ റക്കായത്തിൽ കുല്ലിയായുൽ കാഫിറൂനും അതുപോലെ രണ്ടാമത്തെ റക്കായത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദും ഓതുക. അവിടുന്ന് പറഞ്ഞു, നിഅമ സൂറത്താനിഹുമാ യുഖ്റഉ ബിഹിമാ റകഅത്തി അൽ ഫജർ, ഖുൽ ഹുവല്ലാഹു അഹദ് വഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. എത്ര നല്ല സൂറത്തുകളാണ് ഇവ രണ്ട്! അവ സുബ്ഹിന്റെ രണ്ട് റക്കാത്ത് നമസ്കാരങ്ങൾ ഓതുന്നവയാണ്. ഖുൽ ഹുവല്ലാഹു അഹദും ഖുൽ യാ അയ്യുഹൽ കാഫിറൂനും. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ രണ്ട് ചെറിയ സൂറത്തുകളും അതല്ലാത്ത മറ്റ് സൂറത്തുകളും ഓതാവുന്നതാണ്. ഒരാൾക്ക് സുബഹിക്ക് മുമ്പ് ഈ രണ്ട് റക്കാത്ത് നമസ്കരിക്കുകയാണെങ്കിൽ അവന് ലഭിക്കാനുള്ളത് ഈ ദുനിയാവിൽ അവന് കിട്ടുന്ന മുഴുവൻ സമ്പത്തിനേക്കാളും വലിയ ഹൈറായിട്ടുള്ള സമ്പത്ത് അത് അവന് കിട്ടുന്നത് ഇൻഷാ അല്ലാഹ് നാളെയായിരിക്കും. അവന് ഇഖ്ലാസോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനനുസരിച്ച് കൊണ്ട് അമൽ ചെയ്യുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ഈ ഹൈർ അറിയിച്ചു തരികയാണ്. ഇനി ആർക്കെങ്കിലും ഈ സുന്നത്ത് നമസ്കാരം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ, സ്ഥിരമായി നിർവഹിക്കുന്ന ഒരാൾക്ക് ഈ സുന്നത്ത് നമസ്കാരം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അതവന് വീണ്ടും കളാക്കി നമസ്കരിക്കാവുന്നതാണ്. ഒന്നുകിൽ അവൻ ആ നമസ്കാരം കഴിഞ്ഞ ഉടനെ അതിന്റെ ദിക്റുകൾ ചൊല്ലിക്കഴിഞ്ഞ ഉടനെ ശേഷം അവൻ ആ രണ്ട് റക്കാത്ത് നമസ്കരിക്കാം. അതല്ലെങ്കിൽ അവൻ ഏറ്റവും ഖൈറായിട്ടുള്ളത് അവൻ അവിടെ തന്നെ ഇരിക്കുമെന്ന് അവൻ ഉറപ്പുണ്ടെങ്കിൽ അവൻ ഏറ്റവും ഖൈറായിട്ടുള്ളത് അവന് സൂര്യൻ ഉദിച്ച് അല്പം ഉയർന്നു കഴിഞ്ഞ് അവൻ പിന്നീട് ആ ദുഹാ നമസ്കാരം തുടങ്ങുന്നതിന് മുമ്പായി അവൻ ആ രണ്ട് റക്കാത്ത് നമസ്കരിക്കുകയാണെങ്കിൽ അതാണ് അവന് ഏറ്റവും ഖൈറായിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിട്ടുണ്ട്, മല്ലം യുസല്ലി റക്കഅത്തൈൽ ഫജ്ർ, ആരെങ്കിലും സുബഹിന്റെ രണ്ട് റക്കാത്ത് നമസ്കരിച്ചിട്ടില്ല അഥവാ സുബഹിയുടെ സുന്നത്ത് നമസ്കരിച്ചില്ല എങ്കിൽ പിന്നീട് സൂര്യൻ ഉദിച്ച് അല്പം മുങ്ങിയതിനു ശേഷം അവൻ നമസ്കരിച്ചു കൊള്ളട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരാൾക്ക് ആ ജമാഅത്ത് നമസ്കാര ശേഷം ദിക്റുകൾ ചൊല്ലിയ ഉടനെ അവൻ വിട്ടുപോയ ആ രണ്ട് റക്കാത്ത് നമസ്കരിക്കാവുന്നതാണ്. ഇനി അതല്ല, അവൻ അവിടെ ഇരിക്കുന്ന ആളാണെങ്കിൽ അവൻ ഏറ്റവും നല്ലത് ആ ദുഹായുടെ സമയം തുടങ്ങുമ്പോൾ അതിനു മുന്നേയായി ആ രണ്ട് റക്കാത്ത് നമസ്കരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സഹോദരങ്ങളെ നോക്കൂ, നമ്മൾ ധാരാളം അമലുകൾ ചെയ്യാൻ നമുക്ക് ആവശ്യമായ ആളുകളാണ്. അള്ളാഹു നമുക്ക് ഇന്ന് ആഫിയത്ത് നൽകിയിട്ടുണ്ട്. അള്ളാഹു മഹത്തായ ആഫിയത്ത് നമ്മുടെ ശരീരത്തിനും നമ്മുടെ കണ്ണിനും കാതിനും അതുപോലെ നമ്മുടെ ഹൃദയത്തിനുമെല്ലാം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ഈ അവസ്ഥയിൽ നാം നന്നായി അമലുകൾ ചെയ്യുകയാണെങ്കിൽ നാളെ അള്ളാഹുവിന്റെ ഖദറിൽ പ്രകാരം എന്തെങ്കിലും ഒരു വിപത്ത് നമുക്കുണ്ടായി, എന്തെങ്കിലും ഒരു പ്രയാസം നമുക്കുണ്ടായി, പിന്നീട് നമുക്ക് സുന്നത്ത് നമസ്കാരങ്ങൾ കൃത്യമായി നിർവഹിക്കാൻ സാധിച്ചില്ല എങ്കിൽ പോലും സഹോദര, അള്ളാഹു സുബ്ഹാനഹു വ തആല നീ ആരോഗ്യവാനായിരിക്കെ നീ ചെയ്ത സുന്നത്ത് നമസ്കാരങ്ങൾ എങ്ങനെയാണോ അതിനുള്ള കൂലി അള്ളാഹു നിനക്ക് നൽകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇദാ മരിദൽ അബ്ദു ഔ സാഫർ കതബല്ലാഹു ലഹു മാ കാന യഅമലു മുഖീമൻ സഹീഹ, ആരെങ്കിലും ഒരാൾ രോഗിയായി അല്ലെങ്കിൽ അവൻ യാത്ര പോയി, അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് അവൻ അമലുകൾ ചെയ്യാൻ സാധിക്കാതെ വന്നാൽ, രോഗിയായത് കാരണത്താൽ അവൻ അമൽ ചെയ്യാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ യാത്രയായത് കാരണത്താൽ ഈ സുന്നത്തുകൾ അവൻ ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ നാട്ടിലായിരിക്കെ, അവൻ ആരോഗ്യവാനായിരിക്കെ, അവൻ ചെയ്ത ആരോഗ്യവാനായിരിക്കെ അവൻ ചെയ്ത അമലുകൾ അതിന് തക്കതായിട്ടുള്ള പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്നുള്ളതാണ്. ഇത് സ്ഥിരമായി ചെയ്യുന്ന ആളുകൾക്കാണ്. അതുകൊണ്ട് സഹോദര, ഈ ആരോഗ്യമുള്ള അവസ്ഥയിൽ നാം അള്ളാഹുവിനെ കൃത്യമായി ഇബാദത്ത് ചെയ്യുകയാണെങ്കിൽ നാളെ നമ്മുടെ ആരോഗ്യം നശിച്ചാലും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ അമല് ചെയ്യുന്നതായി പരിഗണിക്കുകയും അതിനുള്ള പ്രതിഫലം നൽകുകയും ചെയ്യും. എത്രത്തോളം എന്നാൽ പണ്ഡിതന്മാർ പറഞ്ഞു, നീ 20 or 30 വർഷം നീ അശക്തനായി, എന്തെങ്കിലും രോഗം ബാധിച്ചു കിടന്നുവെങ്കിൽ അതിനു മുന്നേ നീ സുന്നത്ത് നമസ്കരിച്ച് ശീലമുള്ള ആളാണെങ്കിൽ, സുന്നത്ത് നമസ്കരിക്കുന്ന ആളാണെങ്കിൽ ആ 20 or 30 എത്ര വർഷം അള്ളാഹു സുബ്ഹാനഹു വ തആല നിനക്ക് സുന്നത്ത് നമസ്കരിക്കാതെ തന്നെ ആ നമസ്കരിച്ചതിനുള്ള കൂലി അള്ളാഹു നൽകും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ആരോഗ്യാവസ്ഥയിൽ അതിനെക്കുറിച്ച് നാളെ നമ്മളോട് ചോദിക്കപ്പെടുന്നതാണ്. ആരോഗ്യവാനായിരിക്കെ നീ എന്ത് ചെയ്തു, നിന്റെ ആരോഗ്യം എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്ന് നാളെ അള്ളാഹു ചോദിക്കും. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഫർളിനോടൊപ്പം ഇത്തരം സുന്നത്തുകൾ മനസ്സിലാക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരികയും ചെയ്യുക. അമലുകൾ ചെയ്യാനുള്ള തൗഫീഖ് നൽകുന്നത് അള്ളാഹുവാണ്. അതുപോലെ തന്നെ അത് നിലനിർത്താൻ സഹായിക്കുന്നതും അള്ളാഹുവാണ്. അതുകൊണ്ട് നാം അള്ളാഹുവിനോട് ധാരാളമായി ദുആ ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പഠിക്കാൻ സാധിക്കാനും അതനുസരിച്ച് അമൽ ചെയ്യാനും ജീവിതത്തിൽ അതങ്ങനെ കാത്തു സൂക്ഷിക്കാനും നാം അള്ളാഹുവിനോട് നിരന്തരം ദുആ ചെയ്യേണ്ടതുണ്ട് സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മളത് കൃത്യമായി ദുആ ചെയ്യുക, അല്ല എങ്കിൽ നമ്മൾ ഒരുപക്ഷെ അത് കൃത്യമായി നിലനിർത്താൻ സാധിക്കാതെ വന്നേക്കാം. അല്ലാഹുമ്മ ഇജ്അലി ദുനിയ സിയാദത്തൻ ലനാ ഫിൽ ഖൈർ. അല്ലാഹുമ്മ ഇജ്അലി ദുനിയ സിയാദത്തൻ ലനാ ഫിൽ ഖൈർ. اللهم اجعل الدنيا زيادة لنا في الخير. اللهم آت أعمارنا في قوة وطاعة. اللهم آت أعمارنا في قوة وطاعة. اللهم آت أعمارنا في قوة وطاعة. اللهم اجعلنا ممن يتقربون إليك فرضيت عنهم يا رب العالمين. اللهم اغفر لنا كلها يا رب العالمين. اللهم اغفر لنا كلها يا رب العالمين. اللهم اغفر لنا كلها يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وهذا والله تعالى أعلى وأعلم، وصلى الله على نبينا وسلم.